നാം നഹുമിന്റെ ഈ ചെറിയ പുസ്തകമാണല്ലോ കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചത്. വളരെ ശ്രദ്ധേയമായ ഒരു പ്രവചനമാകുന്നു നഹുമിന്റെ പ്രവചനമെന്ന് ഞാൻ മുഖവരിയിൽ പറയുകയുണ്ടായി. പ്രവാചകന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം അശൂര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നിനവയുടെ മേൽ വരുന്ന ദൈവശിക്ഷ എന്നത് മാത്രമായിരുന്നെങ്കിലും ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള അർത്ഥവത്തായൊരു ദൂതും ഇതിനകത്തുണ്ട്. നഹുമിൽ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിനവയെക്കുറിച്ചുള്ള പ്രവാചകം എൽക്കോശ്യനായ നഹുമിന്റെ ദർശന പുസ്തകം. പ്രവാചകം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. യെശയ്യാ പ്രവചനത്തിൽ ഈ പദം അനേകം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എബ്രായ ഭാഷയിൽ ഈ വാക്ക് നിലത്തുനിന്നും പൊക്കുക, ചുമക്കുക എന്നൊക്കെ അർത്ഥം വരത്തക്കവണ്ണമാകുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പദം ഒരാൾ ശബ്ദമുയർത്തുന്നതിനോടോ എന്തെങ്കിലും ഭാരം വഹിക്കുന്നതിനോടോ ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കുവാൻ. അപ്രകാരത്തിലുള്ള ഒരു പ്രവാചകം സാധാരണ ന്യായവിധിയുടെ ദൂതുമായിട്ടാണ് വരുന്നതെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ചിലർ ഈ ഭാഗം തർജ്ജിമ ചെയ്തത് ഇപ്രകാരമാണ്: നിനവയെക്കുറിച്ചുള്ള ഭാരം. നേരത്തെ യോന നിനവയിലേക്ക് ദൈവത്തിന്റെ ഒരു ദൂതുമായി വന്നു. അത് ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. ഇപ്പോൾ ഇതാ നഹുമിന്റെ പുസ്തകത്തിലെ ദൂത് ദൈവനീതിയെ വെളിപ്പെടുത്തുന്നു. ഇവ രണ്ടും ഒരുമിച്ച് പോകും എന്ന കാര്യം നാം മറന്നുപോകരുത്. ദൈവം ഒരു ദേശത്തെ ന്യായം വിധിച്ചാലും അവൻ സ്നേഹം തന്നെയാകുന്നു. അവൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും താങ്കൾക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ന്യായവിധി വളരെയധികം ഭയാനകമാക്കുന്നതിന്റെ പിൻപിലെ രഹസ്യം എന്തെന്നാൽ, എന്തെങ്കിലും കാരണത്താൽ ശുണ്ടിപിടിച്ച ഒരുവനെപ്പോലെ അല്ല ദൈവം ന്യായവിധി നടപ്പാക്കുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, എന്തെങ്കിലും കണ്ട് ശുണ്ടിപിടിച്ച ഒരുവനെപ്പോലെ ദൈവം ന്യായവിധി നടപ്പാക്കുന്നില്ല. ഒരിക്കലും ഒരു കാരണത്താലും ദൈവ ശിക്ഷ ഏതോ പകപോക്കുവാനുള്ള ഒരു ചിന്ത കൊണ്ടല്ല ദൈവം നിർവഹിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൊണ്ടല്ല, ഒരു പ്രതികാരത്തിന്റെ ആത്മാവോടെയല്ല ദൈവം ന്യായം വിധിക്കുന്നത്. എന്തെങ്കിലും വികാരത്തള്ളലിൽ ഒരു നിമിഷത്തേക്ക് കോപം സഹിക്കവയ്യാതെ വന്നിട്ട് അങ്ങ് പിടിച്ച് ശിക്ഷിക്കുകയല്ല ദൈവം ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ കോപവും ശിക്ഷയുമൊക്കെയാണ്. അഥവാ ആരെങ്കിലും അങ്ങനെ ദൈവത്തെ ചിത്രീകരിച്ചാൽ അത് തെറ്റുമാണ്. ദൈവം ന്യായം വിധിക്കുന്നതിന്റെ കാരണം അവൻ നീതിമാനാകുന്നു എന്ന കാരണത്താലാകുന്നു. അവൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവൻ നീതിമാനാകുന്നു. അവൻ തന്റെ ഇടപാടുകളിൽ നീതിമാനാകിയാൽ താൻ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലെ പോലും പാപത്തെ അവൻ ശിക്ഷിച്ചേ മതിയാകൂ. ദൈവം സ്നേഹിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു നിനവേ. അതവൻ യോനായോട് പറയുകയും ചെയ്തു. ആ മഹാനഗരം നശിപ്പിക്കണമെന്നായിരുന്നു യോനായുടെ പക്ഷം. പക്ഷേ ദൈവം പറഞ്ഞു, എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് ഇനി കയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. യോനായുടെ പുസ്തകം 4:11. വളരെയധികം കുട്ടികളുണ്ടായിരുന്ന ആ പട്ടണത്തെയും അതിലെ നിവാസികളെയും രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം നിനവയെ രക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ ആ മഹാനഗരത്തിന്മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. ഇതാണ് നഹുമിന്റെ ദൂത്. ഏതാണ്ട് 1.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യോന ദൈവത്തിൽ നിന്നും ഒരു ദൂത് ആ പട്ടണക്കാരെ അറിയിച്ചപ്പോൾ അവർ അനുതപിച്ചു, വളരെയധികം മനസ്താപപ്പെട്ടു, ദൈവത്തെ അനുസരിക്കുവാൻ മനം തിരിച്ചു. അവരുടെ മാനസാന്തരം അവിടെ അവസാനിച്ചു. പുതിയ തലമുറയ്ക്ക് അനുതപിക്കുവാൻ അവസരം ദൈവം കൊടുത്തു. പക്ഷേ ആ കൃപയുടെയും കരുണയുടെയും അവസരം തീർന്നു. ന്യായവിധിയുടെ നിമിഷങ്ങളാണ് ഇനിയും വരുവാൻ പോകുന്നത്. നഹും 3:19 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ കേടിന് ഉപശാന്തിയില്ല, നിന്റെ മുറിവ് വിഷമമാകുന്നു. നിന്റെ വർത്തമാനം കേൾക്കുന്ന ഏവരും നിന്നെക്കുറിച്ച് കൈകൊട്ടും. ആരുടെ മേലാകുന്നു നിന്റെ ദുഷ്ടത ഇടവിടാതെ കവിഞ്ഞു വരാതിരുന്നതും? നോക്കണേ, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നിനവയിലെ ജനത്തിന് സൌഖ്യം ലഭിക്കുവാൻ ഇടയില്ലാത്തൊരു സാഹചര്യത്തിൽ അവർ എത്തിയിരിക്കുകയാണ്. അതിരുകടക്കുന്നതുവരെ പാപത്തിൽ തുടരുവാൻ ഒരു രാഷ്ട്രത്തിനോ വ്യക്തിക്കോ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കണേ, ആ അതിര് എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒന്നുണ്ട്. ഞാനിതേക്കുറിച്ച് മുൻപും പറഞ്ഞിട്ടുണ്ട്. ആ അതിര് കടന്നു എന്ന് പറഞ്ഞാൽ ദൈവകൃപയ്ക്ക് താങ്കളെ നേടുവാൻ സാധിക്കില്ല എന്നല്ല, പിന്നെയോ താങ്കൾ ഹൃദയം കഠിനപ്പെട്ടവനായി ഒരു വിധത്തിലും രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കാത്ത അവിശ്വാസത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതിനാൽ ഇനിയും ദൈവസന്നിധിയിൽ എത്തുവാൻ സാധിക്കുന്നില്ല. ഹൃദയം കഠിനപ്പെട്ട അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കുന്നില്ലേ. ഒരു രാഷ്ട്രത്തെക്കുറിച്ച് ഇത് സത്യമാകാം, ഒരു വ്യക്തിയെക്കുറിച്ചും ഇത് സത്യമാകാം. ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങൾ വിലയിരുത്തുന്ന പക്ഷം താങ്കൾ നിരാശപ്പെടുവാൻ എല്ലാ സാധ്യതയുമുണ്ട്. ഇന്ന് അനേകം ദൈവഭക്തന്മാരും മാനസികമായി വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്നു എന്നെനിക്കുറപ്പുണ്ട്. അതുമൂലമാണ് പ്രവചനങ്ങളിൽ നമുക്ക് താൽപര്യ കൂടുതൽ ഉള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യർക്കൊക്കെ പ്രവചനം കേൾക്കാൻ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? അതിനുള്ള ഓട്ടം പരക്കം പാച്ചിലാണ് നാം കാണുന്നത്. അതുമൂലമാണ് പ്രവചനങ്ങളിൽ നമുക്ക് താൽപര്യ കൂടുതൽ ഉള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ താൽപര്യത്തെ അനേകരും ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ പ്രവചനം പഠിപ്പിക്കുന്നവർ എത്രമാത്രം നിയന്ത്രണം ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലെത്തുന്നുവോ അത്രമാത്രം പ്രസിദ്ധിയും പ്രശസ്തിയും അവർക്ക് ലഭിക്കുന്നു. എന്തെല്ലാം തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടാണ് ഓരോരുത്തർ മുൻപോട്ട് വരുന്നത്, അതിനെല്ലാം കൈയടിക്കുവാൻ എത്ര പേരെ വേണമെങ്കിലും കിട്ടും. ഇതിന്റെ കാരണമെന്താണെന്ന് അറിയാമോ? ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ദൈവമക്കൾ ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം പരക്കം പാഞ്ഞു നടക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അല്പം പരിഭ്രാന്തർ കൂടിയാണ്. ദൈവവചനം അറിയാത്തവർ ആരായിരുന്നാലും പരിഭ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി എത്രയും കൂടുതൽ പേർ കേൾക്കുവാൻ ശ്രമിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളോടൊക്കെ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 21:26. നാം ഇന്ന് ആ സ്ഥിതിയിലാകുന്നു എന്നത് തീർച്ചയാണ്. നാം ഇന്ന് ആ ഭ്രമണപഥത്തിലാണ് ആയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ സത്യത്തിൽ നമ്മെ ശല്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പ്രിയ സുഹൃത്തെ, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ഇന്നും നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമാകുന്നു എന്ന് താങ്കൾ ഗ്രഹിക്കണം. അവൻ ഇന്നും സിംഹാസനത്തിലുണ്ട്. അവന്റെ കയ്യിൽ നിന്നും ഇതെല്ലാം വഴുതിപ്പോയി എന്ന് ചിന്തിച്ച് നാം ഭാരപ്പെടേണ്ട ഒരാവശ്യവുമില്ല സുഹൃത്തെ. ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ കണ്ട് ദൈവം ഭയപ്പെട്ടിരിക്കുകയാണെന്ന് കരുതരുതേ. തന്റെ പദ്ധതികളും ഉദ്ദേശങ്ങളും ദൈവം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ പാപം അതിനൊരു തടസ്സമല്ല എന്നോർക്കുക. ഇന്നാളുകളിൽ ഈ ചിന്ത ഒരു ദൈവവൈതലിന് വളരെ ആശ്വാസം നൽകുന്നതായിരിക്കണം. അശൂര്യരിലൂടെ ദൈവം ഉദ്ദേശിച്ചത് നടന്നു കഴിഞ്ഞു. ഇനിയും അവർ നശിപ്പിക്കപ്പെടും. ഈ പ്രവചനത്തിൽ പറയുന്നതനുസരിച്ച് നിനവയുടെ നാശത്തിന്റെ വിശദീകരണം അമ്പരപ്പിക്കുന്ന ഒന്നാകുന്നു. അതുകൊണ്ട് ഈ ദൂത് ശക്തവും ദൈവമില്ലാത്തതുമായ ഒരു രാജ്യത്തെ പേടിച്ചു കഴിയുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു ദൂതാണ്. ഏതൊരു ദൈവമില്ലാത്ത രാജ്യത്തെയും ദൈവം നശിപ്പിക്കും എന്നുള്ളത് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താങ്കൾ ഒരു ചരിത്ര പുസ്തകം എടുത്ത് അതിന്റെ ആരംഭം മുതൽ അങ്ങോട്ടൊന്ന് വായിക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ലോകത്തിലെ വൻകിട ശക്തികളെല്ലാം താഴെപ്പോയി. അതിലെ ജനങ്ങൾ തങ്ങളെ തന്നെ മദ്യത്തിനും മദിരാക്ഷിക്കും ദൈവത്തെ മഹത്വപ്പെടുത്താത്ത സംഗീതത്തിനും ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, അങ്ങനെ ഇരുന്നപ്പോൾ ആകുന്നു ആ സാമ്രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായത്. ആ സ്ഥിതിയിൽ ഒരു രാജ്യമായിത്തീരുമ്പോൾ അറിഞ്ഞുകൊള്ളണം അതിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതിയും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ആന്നോ? നിങ്ങൾ തന്നെ വിലയിരുത്തും. സ്നേഹിതരെ, നമ്മുടെ സമൂഹത്തെ ഒന്ന് പരിശോധിച്ചു നോക്കിക്കേ. നാശത്തിന്റെ വക്കിലല്ലേ നാം? കരഞ്ഞു മുറയിടേണ്ട ഒരു അവസരമാണിത്. ദൈവത്തിന്റെ ക്രോധം നമ്മുടെ ദേശങ്ങളിൽ വരുന്നതിനു മുൻപ് ജനങ്ങൾ മാനസാന്തരപ്പെടണം. നഹുമിന്റെ പ്രവചനം വളരെ ശ്രദ്ധേയമായിരിക്കുന്നതിന് പ്രധാന കാരണം അത് നാം ഇന്നായിരിക്കുന്ന സാഹചര്യത്തെ വ്യക്തമായി എടുത്തു കാണിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഈ പുസ്തകം താങ്കൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കുമെന്നതിന് സംശയമില്ല. ഒന്നാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് എൽക്കോശ്യനായ നഹൂമിന്റെ ദർശന പുസ്തകം എന്നാണ്. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനെ കുറിച്ച് ആകെ അറിയാവുന്ന കാര്യം ഈ പറഞ്ഞത് മാത്രമാണ്. അത് മുഖവരിയിൽ ഞാൻ വിശദമായി സംസാരിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ നഹൂം ഇസ്രായേലിൽ വടക്കേ രാജ്യത്ത് ജനിച്ച് ചെറുപ്പത്തിൽ തന്നെ തെക്കേ രാജ്യത്തേക്ക് താമസം മാറ്റിയൊരു പ്രവാചകനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. വടക്കേ രാജ്യത്തെക്കുറിച്ച് നഹൂമിന് വലിയൊരു ഭാരമുണ്ടായിരുന്നു. വടക്കേ രാജ്യത്തെ അടിമകളാക്കി അശൂരിലേക്ക് കൊണ്ടുപോകുന്നത് കാണുവാൻ നഹൂം ജീവിച്ചിരുന്നു എന്നതാണ് സത്യം. അവന്റെ ദൂത് നിനവയുടെ മേൽ വരുന്ന ന്യായവിധി എന്നതായിരുന്നു. ഇനിയും രണ്ടാം വാക്യം നമുക്ക് നോക്കാം. ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനും ആകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ തീഷ്ണത? മറ്റൊന്നിനും ഇടം കൊടുക്കാത്ത തികഞ്ഞ ഭക്തി. മറ്റൊന്നിനും ഇടം കൊടുക്കാത്ത തികഞ്ഞ ഭക്തി. ദൈവം തീഷ്ണതയുള്ള ദൈവമാകുന്നു. തന്റെ ജനം തന്നെ മാത്രം ആരാധിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. ഏതെങ്കിലും ജനം അവർ ആരുമായിക്കൊള്ളട്ടെ വിഗ്രഹാരാധനയിലേക്കോ പാപത്തിലേക്കോ തിരിഞ്ഞാൽ അവർ തങ്ങളെ അതിനായി ഏൽപ്പിച്ചു കൊടുത്തു എന്നിരിക്കട്ടെ, ദൈവം വളരെ തീഷ്ണതയോടെ അവിടെ പ്രവർത്തിക്കുന്നു. ചിലർ പറയുന്നു കേട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ തീഷ്ണതയും മനുഷ്യന്റെ തീഷ്ണതയും തമ്മിൽ പറയത്തക്ക വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന്. പൊന്നു സ്നേഹിത, താങ്കൾ ഉണ്ടെന്ന് ചിന്തിക്കുന്ന അത്രയും പോലും വ്യത്യാസം ചിലപ്പോൾ കണ്ടില്ല എന്നിരിക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ചേ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ആ ഭാഗം ഒന്നെടുത്തു നോക്കിക്കാട്ടു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെ. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹമുണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയും വരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ദൈവം താങ്കളെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയാതെ താങ്കൾക്കറിയാം. താങ്കൾ ആരാകുന്നു എന്നുള്ളത് അതിന് ഒരു വ്യത്യാസവും വരുത്തില്ല സുഹൃത്തെ. താങ്കളെ സ്നേഹിക്കുന്നതിൽ നിന്നും ദൈവത്തെ മാറ്റി നിർത്തുവാൻ താങ്കൾക്ക് സാധിക്കില്ല. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വേണമെങ്കിൽ താങ്കൾക്ക് എത്തിച്ചേരാം. പാപമെന്ന ഒരു കുട താങ്കളുടെ തലയ്ക്ക് മീതെ പിടിച്ചാൽ ദൈവത്തിന്റെ സ്നേഹമാകുന്ന സൂര്യപ്രകാശം താങ്കളിൽ പതിക്കാതെ ഇരിക്കും. അതുകൊണ്ട് അതവിടെ ഇല്ല എന്ന അർത്ഥമില്ല. ഉദാസീനത എന്ന കുട താങ്കൾക്ക് പിടിക്കാം. അവിടുത്തെ ഇഷ്ടം ചെയ്യാതെ അവന് പുറംതിരിയുന്ന ഒരു അവസ്ഥ, അതെ, അങ്ങനെ ഒരു കുട താങ്കൾക്ക് വേണമെങ്കിൽ പിടിക്കാം. ദൈവസ്നേഹമെന്ന സൂര്യപ്രകാശം താങ്കളിൽ വരുന്നത് തടയാൻ പല പ്രകാരത്തിലുള്ള കുടകൾ താങ്കൾക്ക് പിടിക്കാം. അവന്റെ ഇഷ്ടം ചെയ്യാതെ അവന് പുറംതിരിയുന്ന ഒരവസ്ഥ, അതെ, അങ്ങനെ ഒരു കുട താങ്കൾക്ക് വേണമെങ്കിൽ പിടിക്കാം. ദൈവസ്നേഹമെന്ന സൂര്യപ്രകാശം താങ്കളിൽ വരുന്നത് തടയാൻ പല പ്രകാരത്തിലുള്ള കുടകൾ താങ്കൾക്ക് പിടിക്കാം. പക്ഷേ താങ്കളെ സ്നേഹിക്കുന്നതിൽ നിന്നും ദൈവത്തെ അകറ്റി നിർത്തുവാൻ താങ്കൾക്ക് സാധ്യമല്ല. ദൈവം താങ്കളെ സ്നേഹിക്കുന്നതിനാൽ അവിടുന്ന് താങ്കളെക്കുറിച്ച് തീഷ്ണതയുള്ളവനാകുന്നു സുഹൃത്തെ. അതിന്റെ അർത്ഥം ദൈവത്തിന് താങ്കളെ ആവശ്യമുണ്ട് എന്നാകുന്നു. യഥാർത്ഥത്തിൽ താങ്കൾക്കുള്ള വകകൾ ദൈവത്തിന് ആവശ്യമില്ല. അതൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾ പ്രസംഗകരാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണേ എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും സന്തോഷമുണ്ടായിട്ടല്ല ഈ പ്രസംഗകരും ചോദിക്കുന്നത്. ഭാരിച്ച ചെലവുകളുള്ള ഇതുപോലെയുള്ള പരിപാടികളൊക്കെ തുടർന്നുകൊണ്ടുപോകുവാനുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത്. അതിന് കൊടുക്കുവാൻ ആരെങ്കിലും തയ്യാറായാൽ പിന്നെ ചോദിക്കില്ല. പക്ഷേ താങ്കൾക്കുള്ള വകകൾ ദൈവത്തിന് ആവശ്യമില്ല. ദൈവം അത് ചോദിക്കുന്നില്ല. അവിടുന്ന് ആവശ്യപ്പെടുന്നത് പ്രഥമമായും താങ്കളെയാകുന്നു. താങ്കളുടെ സമയവും സമ്പത്തും താങ്കളുടെ, അതെ, താങ്കളെ തന്നെ. മറ്റ് കാര്യങ്ങൾക്കു വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം ആ കാര്യത്തിൽ തീഷ്ണതയുള്ളവനാകുന്നു. ശരിയായ വിധത്തിൽ മനസ്സിലാക്കാമെങ്കിൽ ദൈവം അസൂയുള്ളവനാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. താങ്കളെ തന്നെ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം തീഷ്ണതയുള്ളവനാകുന്നു. ഒരു സ്ത്രീ ഒരിക്കൽ പറയുന്നത് കേട്ടു, എനിക്ക് വളരെ അനുഗ്രഹീതനായൊരു ഭർത്താവുണ്ട്, അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് ഒരു തീഷ്ണത അല്ലെങ്കിൽ അസൂയയുമില്ല. അത് ഒരു നല്ല കാര്യമായിട്ടാണ് അവൾ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നില്ല. അല്പമെങ്കിലും വിവരമുള്ള ഏതൊരു പുരുഷനും തന്റെ ഭാര്യയെക്കുറിച്ച് തീഷ്ണതയുള്ളവനായിരിക്കുമില്ലേ? അവൾ അവന്റേത് മാത്രമാകുന്നു എന്നുള്ള ചിന്ത ആ മനുഷ്യനെ എപ്പോഴും ഭരിക്കും. ഇന്നത്തെ കുത്തഴിഞ്ഞ ചില സമൂഹങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അത് വളരെ പരിതാപകരമായൊരു അവസ്ഥയുമാണ്. ശരിയായ ഒരു ബന്ധം ഇല്ലെന്നുള്ളത് മാത്രമാണ് അതിന്റെ കാരണം. ദൈവം വളരെ തുറന്ന് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഈ ലോകത്തിന്റെ പാപത്തിലും പിശാചിന്റെ കൂട്ടത്തിലും അന്യ ആരാധനയിലും ഒന്നും നിന്നെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കുഞ്ഞേ, നീ എനിക്ക് മാത്രമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം തീഷ്ണതയുള്ളവനെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നാഹും പറയുന്നു, ദൈവം തീഷ്ണതയുള്ളവനാകുന്നു. സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ദൈവം ഉള്ളതിനാൽ ഞാൻ സന്തുഷ്ടനാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ സ്നേഹിക്കപ്പെടുവാൻ പോകുന്നു എങ്കിൽ, താങ്കൾ സ്നേഹിക്കുന്നു എങ്കിൽ ആ ബന്ധത്തിൽ തീഷ്ണതയുടെ ഒരു അളവുണ്ട്. അതൊരു യഥാർത്ഥ ബന്ധമെങ്കിൽ അങ്ങനെ ഉണ്ടായേ ഒക്കൂ. രണ്ടാം വാക്യത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിച്ച്, യഹോവ പ്രതികാരം ചെയ്യുന്നവനും ആകുന്നു, യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. ദൈവം പറയുന്നു, നീ പകരം വീട്ടാനൊന്നും പോകേണ്ട. അതിന്റെ പ്രധാന കാരണം ശരിയായ വിധത്തിൽ അത് ചെയ്യുവാൻ നിനക്കറിയില്ല. അത് എന്നെ ഏൽപ്പിക്കുക, പകരം വീടുന്നത് ഞാൻ ചെയ്യാം. ഞാൻ ചൂടുപിടിച്ചൊന്നും അത് ചെയ്യില്ല, വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന്. ഞാൻ നീതിയായി അത് ചെയ്യാം, ഞാൻ ശരിയായ കാര്യം മാത്രം ചെയ്യാം, എനിക്കതിന്റെ വിശദാംശങ്ങളെല്ലാം അറിയാമെന്ന്. അതെന്നെ ഏൽപ്പിക്കൂ. എത്ര ആശ്വാസകരമായൊരു വാർത്തയാണിതല്ലേ. സുഹൃത്തെ, താങ്കൾ ആരാണ്ടോടൊക്കെ പകരം വീട്ടുവാൻ അങ്ങനെ കരുതിക്കൂട്ടിയിരിക്കുകയല്ലേ? എന്തുകൊണ്ടത് ദൈവത്തോട് പറഞ്ഞ് ദൈവത്തെ ഏൽപ്പിച്ചുകൂടാ? താങ്കൾ ചെയ്താൽ അത് ശരിയാകത്തില്ല, അത് അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. യഹോവ പ്രതികാരം ചെയ്യുന്നു, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവം ചെയ്യുന്നത് ശരിയായത് മാത്രമായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം ക്രോധപൂർണനാകുന്നു. മനുഷ്യന്റെ പാപത്തിൽ ദൈവത്തിന് ഒരു പ്രസാദവുമില്ല. ദൈവം പാപത്തെ വെറുക്കുന്നു, അതിന്മേൽ ദൈവം ക്രോധപൂർണനാകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരു രാജ്യത്തെ ന്യായം വിധിക്കുമ്പോൾ സത്യത്തിൽ ദൈവം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ നാം ഇത് വളരെ വ്യക്തമായി കാണുന്ന കാര്യമാകുന്നു. അശൂർ നശിച്ചപ്പോൾ ദൈവം അതിൽ മഹത്വപ്പെടുകയാണ് ഉണ്ടായത്. അവർ മൃഗീയരും ക്രൂരന്മാരും നീചന്മാരുമായ ഒരു രാഷ്ട്രമായിരുന്നു. ദൈവം അവരെ തകർത്ത് തരിപ്പണമാക്കി, അവരെ നിലത്തിലെ പൊടിയേക്കാൾ കഷ്ടമാക്കി. അപ്രകാരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം മഹത്വപ്പെടുകയാണ്. ഒരുപക്ഷെ താങ്കൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തനം അപ്രകാരമാകുന്നു എന്നാണ്. അതനുസരിച്ച് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നത്ര ദൈവം പറയുന്നത്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവഹിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ?